പ്രീസിലോ, ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്ന വചനങ്ങൾ ചിലരുടെയെങ്കിലും പ്രസിദ്ധീകരിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവ് ആദ്യം നമ്മുടെ നമ്മളായിരിക്കുന്ന ഒരു എന്നാ പറഞ്ഞത് ഒരു ഈ വെയ്ഗായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്ത റസ്റ്റിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു റസ്റ്റിലാ. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ അവരുടെ റസ്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. മത്തായിയുടെ സുവിശേഷം കഴിഞ്ഞ ദിവസം ഈ വചനം ഒരു കൂട്ടായ്മയിൽ സംസാരിച്ചു. അവിടെ പലരുടെയും റസ്റ്റ് പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, Matthew 7:21-23.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ
ഇവിടെ പറയാണ്, Not everyone who says to me, Lord, Lord, will enter the kingdom of heaven. But he who does the will of my Father who is in heaven will enter. ഇവിടെ പറയുന്നത് കർത്താവിന്റെ വരവന്ത്യ നാഴികയിലുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത്. The final judgment സമയത്തുള്ള ഒരു കാര്യത്തെ കുറിച്ച് കർത്താവ് പറയുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. This is a prophetic word of Jesus. കർത്താവിന്റെ ഒരു പ്രവചന ശബ്ദമായത്. എന്താ കർത്താവിന്റെ ഒരു പ്രവചന ശബ്ദമാണെന്ന് പറയാൻ കാര്യം? കാരണം മറ്റൊന്നുമല്ല, കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു, ചില വർഷങ്ങൾ കഴിയുമ്പോൾ വളരെ അധികം പേര് കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞ AD 300 തന്നെ റോമൻ സാമ്രാജ്യത്തിൽ അനേക ക്രിസ്ത്യൻ സെന്റേഴ്സ് ഉണ്ടായി. ഇന്ന് ഈ 2016 ലോകത്തിൽ റിലീജിയൻ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ പ്രസ്ഥാനം ക്രിസ്തീയതയാണ്. ഹിന്ദുവിസത്തെക്കാളും മുസ്ലിമിനെക്കാളും ഇസ്ലാമിനെക്കാളും ബുദ്ധിസത്തെക്കാളും ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഇതിനറിയാമോ? ഇതിനാ ക്രിസ്ത്യാനിറ്റിയ. ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ക്രിസ്ത്യാനിറ്റിയ. അപ്പോൾ കർത്താവിന് തന്നെ അറിയാമായിരുന്നു എന്താ ഇത് നമ്പർ കൂടാനായിട്ട് പോവുകയാണ്, നമ്പർ കൂടാൻ പോവുകയാണെന്ന് കർത്താവിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് കർത്താവ് ആദ്യമേ അത് പറഞ്ഞു വെച്ചു. എന്നറിയാമോ, കർത്താവിന് 2000 വർഷം കഴിയുമ്പോൾ അനേകർ വിളിച്ചു പറയും, കർത്താവേ കർത്താവേ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു ആദ്യമേ അഡ്വാൻസ് ചെയ്ത് ഒരു പ്രൊഫറ്റിക് വേർഡ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അല്ല, മറിച്ച് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എപ്പോഴത്തെ കാര്യം അറിയോ? എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നത് എപ്പോഴെന്നറിയോ? പാട്ട് പാടുന്ന കാര്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. കയ്യൂസ് ഒരു വ്യക്തി ഇതുപോലെ പറഞ്ഞു, ഞാൻ ഒരു ചത്തിൽ പോകുന്ന ഒരു വ്യക്തിയാ, എല്ലാ ഞായറാഴ്ചയും പോവും, അവിടെ കുറെ പാട്ടൊക്കെ പാടും, പ്രശ്നമൊക്കെ പറയും, ഞാൻ തിരിച്ചു പോരും, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം വർഷങ്ങളായി പോകാൻ തുടങ്ങിയിട്ട് എല്ലാ ഞായറാഴ്ചയും പോവും, കാരണം ഒരു ശീലമായി പോയില്ലേ. അവിടെ ചില പാട്ടുകളൊക്കെ പാടും, പ്രസംഗവും പറയും, പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു തുടിപ്പുണ്ടോ? നമ്മൾ ഏകദേശം ഒരു 5-6 പാട്ടുകളും നമ്മളിന്ന് പാടി. ഏതെങ്കിലും സമയത്ത് കണ്ണുകൾക്കൊരു മനമുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ കർത്താവേ എന്നുള്ളൊരു നന്ദി, വാക്കുകളുടെ അപ്പുറത്ത് ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ കർത്താവിനോടൊന്ന് സംസാരിച്ചോ? അതോ 6 പാട്ടുകൾ പാടിയിട്ടും ഒരു ചലനവും ഹൃദയത്തിന്റെ അകത്തുണ്ടായി? നമ്മൾ പാടി വാക്കുകൾ കൊണ്ട് വാവുണ്ട് പാടി, ഹൃദയത്തിന്റെ അകത്ത് യാതൊരു ചലനവുമില്ലാതെ ഈ 6 പാട്ടിന്റെ നടുവിൽ നിങ്ങൾ ഇരുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ അതിരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഹൃദയം കർത്താവിൽ ദൂരെ അകന്നിരിക്കുക. മനസ്സാക്ഷിയോട് നിന്ന് പ്രഭാവത്തിൽ ചോദ്യം ചോദിക്ക, 6 പാട്ട് പാടി. ഇവിടെ പാട്ടുകൾ പാടുമ്പോൾ ഒത്തിരി സെലക്റ്റീവായിട്ടാ പാടുന്നത്. നിങ്ങൾക്കറിയാം, എന്തെങ്കിലും കുറെ പാട്ടുകളല്ല പാടിക്കൊണ്ട് പോകുന്നത്. കാരണം അത് കർത്താവിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം, കർത്താവിനെ സ്തുതിക്കുന്നതായിരിക്കണം, കർത്താവിന് മഹത്വം കരയേറ്റുന്നതായിരിക്കണം. അത് മാൻ സെന്റേഡ് ആയിരിക്കരുത്, അത് ഗോഡ് സെന്റേഡ് ആയിരിക്കണം എന്ന് കരുതി അവിടെ ഓരോ പാട്ടുകളും പാടുന്നത്. സഹോദരന്മാര് പാട്ടുകളൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും നോക്കാറുണ്ട്, ഓക്കെ ഈ പാട്ടുകളെല്ലാം കർത്താവിനെ ഫോക്കസ് ചെയ്താണോ? കർത്താവിനെ ഫോക്കസ് ചെയ്ത പാട്ടുകളുടെ നടുവിൽ ഒരു ചലനവും ഹൃദയത്തിന്റെ അകത്ത് തട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ ഒരു ഹൃദയകാഠിന്യം സംഭവിച്ചു. അതരം കർത്താവിനെ സ്തുതിക്കുന്നു, ഹൃദയം കർത്താവിൽ നിന്ന് ദൂരെ മാറിയിരിക്കുന്നു. ഇനി പാട്ടുകളുടെ കാര്യം മാത്രമല്ല, സാധാരണ നിത്യജീവിതത്തിന്റെ നടുവിൽ, സാധാരണ പ്രഭാതം മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ ഒരുവന്റെ ഹൃദയം എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്കിടയ്ക്കെങ്കിലും അവന്റെ ഹൃദയം ഒന്ന് കർത്താവിലേക്ക് ഉയരും. താങ്ക് യു ലോർഡ്. അല്ലെങ്കിൽ ആവശ്യത്തിന്റെ മുഖത്ത്, ഞാൻ രാവിലെ ജോസഫിനോട് സംസാരിക്കും, ജോസഫ് നെഹമ്യാവിന്റെ കാര്യം സംസാരിക്കും, ഞാൻ ഈ കാര്യം പറഞ്ഞു. നെഹമ്യാവിന്റെ ജീവിതത്തില് രാജാവിനോട് റിക്വസ്റ്റ് പറയുന്നതിന് മുൻപ് അവൻ ആദ്യം സ്വർഗത്തിലെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് സംസാരിച്ചു. രാജാവിനോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് അവൻ സ്വർഗത്തിലെ ദൈവത്തോടൊന്ന് സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ബോസിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞോ?
പറഞ്ഞു.
കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു പ്രധാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവത്തോടൊന്ന് പറഞ്ഞോ? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുന്നതിന് മുൻപ്,
അത്രയെങ്കിലും ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, ഒരു ഭക്തന്റെ ഹൃദയം എപ്പോഴും കണക്റ്റഡാ. ഓരോ കാര്യത്തിന്റെ നടുവിൽ അവന്റെ ചിന്ത, ഇത് കർത്താവിന് പ്രസാദകരമാണോ?
ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോൾ അവന്റെ മനസ്സിൽ, ഞാൻ ആ പറഞ്ഞത് കൂടിപ്പോയോ കർത്താവേ? ഞാൻ ആ പറഞ്ഞത് ആ വ്യക്തിക്ക് ഇടർച്ച വരുത്തിയോ കർത്താവേ?
ഭക്തന്റെ ഹൃദയത്തിന്റെ അകത്ത് എപ്പോഴും ഈ ഒരു തുടിപ്പുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? അതരം കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ ഹൃദയം കർത്താവിൽ നിന്ന് വളരെ ദൂരമാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, നോട്ട് എവരിവൺ ഹു കോൾസ് മീ ലോർഡ് ലോർഡ്, നോ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഞാൻ അല്പം കൂടെ എലാബറേറ്റ് ചെയ്യാം, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. ഏതാ എന്റെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുന്നവൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവൻ, അവനാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അവന് മാത്രമേ കിടക്കാനായിട്ട് കഴിയൂ. ഒരു ചർച്ചിൽ 25 വർഷം ഇരുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. പ്ലീസ്,
സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ സീറ്റ് റിസർവ്ഡ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സുവിശേഷം പറയുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. നോ,
സ്വർഗത്തിൽ ഒറ്റ സ്ഥലമാ. കാരണം എന്നറിയോ? കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? ഒറ്റ കണ്ടീഷനെ സ്വർഗത്തിലുള്ളൂ, പിതാവിന്റെ ഇഷ്ടം. അതിവിടെ പരിശീലിച്ചു തുടങ്ങിയ ഒരുവൻ എന്തിനാണെന്നറിയാമോ? കാരണം അവൻ പോകാൻ പോകുന്ന സ്ഥലം സ്വർഗത്തിൽ പിതാവിന്റെ സ്ഥലത്താ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടുത്തെ ഏറ്റവും ചെറിയൊരു പുല്ല് പോലും പിതാവിനെ അനുസരിക്കുക. ഞാൻ എങ്ങനെ പറയട്ടെ, ഒരു ആലങ്കാരിക ഭാഷയിൽ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാ? സ്വർഗത്തിലുള്ള മുഴുവൻ ദൂതഗണങ്ങളും എപ്പോഴും പിതാവിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഒരുവൻ അനുസരിച്ചില്ല, അവൻ പുറത്തുപോയി. കാരണം അതാ സ്വർഗത്തിന്റെ പ്രത്യേകത. ഇനി അങ്ങനെ അനുസരിക്കാൻ സാധ്യതയില്ലാത്തവരെ അകത്ത് കയറ്റത്തില്ല കേട്ടോ. ഒരുവൻ ഇവിടെ പരിശീലിച്ച് പിതാവിനെ അനുസരിക്കാൻ മനസ്സില്ലാത്തവനെ അവിടെ കയറ്റത്തില്ല. കാരണം ഇനി സ്വർഗത്തിൽ കയറി ഇറക്കി വിടുന്ന പരിപാടിയില്ല. അതോ സ്വർഗത്തിന്റെ പ്രത്യേകത. കാരണം അതെല്ലാം കഴിഞ്ഞു, ഫിനിഷ്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഏദന്റെ പറുദീസയിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മേക്ക് ഷുവർ ചെയ്യുക, ഇനി സ്വർഗത്തിൽ എന്ത് ചെയ്യാം, എന്തുണ്ടാകരുത്, ഇതുപോലൊരു കാര്യപരിപാടി ഉണ്ടാകരുത്. അതുകൊണ്ട് പിശാചിനെ മാറ്റാൻ പോകുന്നു, എല്ലാം നീക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പിതാവിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് വാഞ്ചയില്ലാത്തവനെ, പിതാവിന്റെ ഹിതം അനുസരിക്കുവാൻ മനസ്സില്ലാത്തവനെ, പിതാവിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കാത്തവനെ, അതിനു വേണ്ടിയിട്ട് വാഞ്ചയില്ലാത്തവനെ അതിന്റെ അകത്തേക്ക് കയറ്റുവാൻ പിതാവിന് മനസ്സില്ല. കാരണം എന്താ അറിയാമോ? അതാ സ്വർഗം. നമ്മുടെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലാകണമേ കർത്താവ് എന്ന്. മുഴുവൻ ഭൂമിയിലാകണമെന്ന കർത്താവിന്റെ ആഗ്രഹം. പക്ഷെ മുഴുവൻ ഭൂമിയിലാകുന്നതിന് മുൻപ് അത് എന്റെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടത് അവിടെയാ. എന്റെ ജീവിതത്തിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ഒരു വാഞ്ച, ഒരാഗ്രഹം, ഒരിവ്, ഒരു താല്പര്യം, അതിനുവേണ്ടി മാത്രം പിതാവിനെ നോക്കുന്ന ഒരു മനോഭാവം, അതിനു വേണ്ടിയിട്ടാ സൗരങ്ങൾ, ഈ പ്രസംഗം അതിനു വേണ്ടിയിട്ടാ, ഈ വചനം അതിനു വേണ്ടിയിട്ടാ, സഭ അതിനു വേണ്ടിയിട്ടാ, കൂട്ടായ്മ അല്ല, ദാറ്റ്സ് ഓൾ. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യപരിപാടികൾ മുഴുവൻ. എന്തിനാ ഈ പ്രസംഗം പറയുമ്പോ പിതാവിന്റെ ഹിതം വെളിപ്പെടുത്തുക? അതാ പ്രിയ സോഹൻ കഴിഞ്ഞ കുറച്ചു സമയം വയനോട് സംസാരിച്ചത്. ഓരോ പ്രസംഗത്തിലും പിതാവിന്റെ ഹിതം വെളിപ്പെടുത്തുക. ദൈവവചനം വായിക്കുമ്പോൾ പിതാവിന്റെ ശബ്ദം, പിതാവിന്റെ ഹൃദയം നമ്മൾ അറിയുക. ഓരോ കൂട്ടായ്മയിലും ആ പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനമായി ഇവിടെ യേശു പറഞ്ഞു. നിങ്ങൾ അടുത്ത, ഞാൻ അടുത്ത സീരിയസ് പോയിന്റിലേക്ക് വരാൻ പോവുക. എന്നോട് കർത്താവേ കർത്താവേ, നിങ്ങൾ യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ചോ? പിതാവേ പിതാവേ എന്നല്ല പറഞ്ഞ്, യേശുവേ യേശുവേ എന്നല്ല പറഞ്ഞ്, ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷെ യേശു സെലക്ട് ചെയ്ത പദം പോലും ഒരു പ്രസക്തിക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് അറിയാമോ? കർത്താവേ കർത്താവേ. ഏറ്റവും കൂടുതൽ വർത്തിക്കുന്ന ഏത് വാക്ക് ഉപയോഗിച്ച പറഞ്ഞു സ്വരങ്ങളെ? എന്താ ഏറ്റവും ഉപയോഗിക്കുന്ന വാക്ക്? ഏതാ? കർത്താവേ. അതിവിടെ കരിസ്മാറ്റിക് അസംബ്ലി മാത്രമല്ല, ഈ ഭൂലോകം മുഴുവൻ എല്ലാരും വിളിക്കുന്നുണ്ടോന്നാ കർത്താവേ എന്നാ. അത് കാത്തലിക്സ് ആണെങ്കിലും ബാപ്റ്റിസ്റ്റ് ആണെങ്കിലും പെന്തക്കോസ്റ്റ് ആണെങ്കിലും ഏത് ഇസ്റ്റ് ആണെങ്കിലും ശരി, വിളിക്കുന്ന മുഴുവൻ എല്ലാവരും കർത്താവേ എന്നാ വിളിക്കുന്നേ. എത്ര പ്രസക്തിക കർത്താവിന്റെ വാക്കുകൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അടുത്ത എക്സ്പ്ലനേഷൻ കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിൽസ് താഴേക്ക് കൊടുക്കുകയാണ്. അടുത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ ഷോക്ക് ആവുന്നത്. 22 വാക്യം, കർത്താവേ കർത്താവേ, ആ അവരും വിളിക്കുന്ന കർത്താവേ എന്ന. അതുമല്ല, ഇവിടെ ഒരു പ്രാവശ്യം അല്ലേ വിളിക്കുന്നത്, എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ആ രണ്ടാമതാണ്. ഓ, അപ്പം ലെവല് കൂടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിളിയാണ് വിളിക്കുന്നത്, കർത്താവേ കർത്താവേ. എന്തൊരു വിളിയാ, കേൾക്കുമ്പോ ഓർക്കും കർത്താവുമായിട്ട് എന്തൊരു ബന്ധം. അടുത്തത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും പ്രവർത്തിക്കുകയും ചെയ്തല്ലേ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ആരോ ഒരു ദേവദാസം പറഞ്ഞു, ആ ഇത് ബന്ധക്കൂസുകാരെ കുറിച്ച് എഴുതിയിരിക്കുന്നേ. കാരണം ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതും അത്ഭുതം ചെയ്യുന്നതൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാ? ഏതോ ഏകദേശം നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അല്ലെങ്കിൽ അല്പസ്വല്പമായി അവിടെ എവിടെയും പ്രാർത്ഥിച്ചാൽ രോഗിയൊക്കെ സൗഖ്യമാകുകയും ചില കൊച്ചു കൊച്ചു ഭൂതങ്ങളൊക്കെ വിട്ടുപോവുകയും ചെയ്ത് നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് സ്പെസിഫിക്കലി ഈ കാര്യം പറയുന്നത്. അവരുടെ ക്ലെയിം കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താ അവരുടെ ക്ലെയിം? ആരോടാ പറയുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അവന്റെ കാര്യം പറയാണ്, കർത്താവേ കർത്താവേ. കള്ളം പറയാൻ പറ്റുമോ അവിടെ? ആ അത് നടക്കത്തില്ല. അന്നേരെ ദൂതൻ ചെവിക്ക് പിടിച്ച് പരിഹാരം കൊടുക്കും. അവര് പറയാണ്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് എന്നാ പറഞ്ഞേ? ആ മെയിൻ ഡയറക്റ്റ്.
കർത്താവിനെ എതിരെന്ന് പറയുന്നില്ല, എന്റെ നാമത്തിൽ നിന്ന് നീ പിശാചിനാൽ ബോധ്യപ്പെടുത്തില്ല. നമ്മുടെ കാര്യം അങ്ങനത്തെ പ്രശ്നമാണ് നമുക്ക്. ദൈവമല്ല പിന്നെ ആരാ? പിശാച്. നമ്മുടെ ഒരു എക്സ്ട്രീം അതാണ്. നമ്മൾ ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആൾക്കാരാണ്. ഒരു കാര്യം നമുക്ക് തോന്നുകയാണ് അവിടെ യേശു ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞു പിന്നെ എന്നാ ഭൂതോ അല്ലെങ്കിൽ പിശാച എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ കർത്താവിനോടൊന്നും പറയുന്നില്ല. കർത്താവിന്റെ മറുപടി എന്താണ് അടുത്ത വാക്യത്തിലുള്ളത്? ഇവര് പറയുന്ന ക്ലെയിം ഇതാണ്, ഇവരുടെ സ്പിരിച്വാലിറ്റിയുടെ ക്ലെയിം ഇതാ, കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തികളെ ചെയ്തു. ഹേ, ഇതെല്ലാം നടന്ന കാര്യമാണ്. പക്ഷെ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു നവർ. ഇപ്പറിയുന്നില്ലതല്ല കേട്ടോ ഞാൻ. അതെ, നിങ്ങൾ അന്നത്തെ നിങ്ങൾ ഫയറായിരുന്നു, ഇപ്പൊ നിങ്ങൾ അത്ര ഫയറൊന്നുമല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ അറിയുന്നില്ല നല്ല കേട്ടോ പറഞ്ഞേ. ഞാൻ ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടേയില്ല. അപ്പൊ എന്റെ ഒരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെ ഭൂതത്തെ പുറത്താക്കിയേ? കർത്താവ് അറിയാതെ ഭൂതത്തെ പുറത്താക്കിയോ? കർത്താവ് അറിയാതെ വളരെ വലിയ വീര്യപ്പെടുത്തുകൾ ചെയ്തോ? കർത്താവ് അറിയാതെ ചെയ്യാം? കർത്താവ് അറിയാതെ കർത്താവിന്റെ നാമത്തിൽ ചെയ്യാം. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ശിശുമാർ പറഞ്ഞു, കർത്താവേ ഏ വേറെ കുറെ ടീമുകൾ നിന്റെ നാമത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഞങ്ങൾ അവനെ വിരോധിക്കട്ടെ? എടാ, യേശു കർത്താവ് ഉള്ളപ്പോഴത്തേന് കർത്താവ് അറിയാതെ അവിടെ കുറച്ച് പേര് എന്ത് ചെയ്യാ? ഭൂതത്തെ പുറത്താക്കും. ഭൂതം പോയോ? പോയി. അതിന്റെ കാരണം എന്താ? എന്താ അത് മനസ്സിലാക്കണം. നമുക്ക് അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മൾ ഒത്തിരി കൺഫ്യൂഷൻ മാറും. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 3:12 3:12
അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്?
ആ ശ്രദ്ധിച്ചേ, ജന്മനാ മുടന്തരായ മനുഷ്യൻ സൗഖ്യമാകുന്ന സംഭവമാണ്. 40 വയസ്സിലധികം പ്രായമുള്ള മനുഷ്യൻ, 40 വർഷമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ പത്രോസ് യോഹന്നൻ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് തരും, നസ്രനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടില് 40 വർഷം അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായ മനുഷ്യനാണ്, ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമായി. അവര് വണ്ടടിച്ചിരുന്നു പോയി. കാരണം നമ്മളൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറഞ്ഞത്, ഒരു കാലിന് അല്പം നീളക്കുറവുണ്ടായിരുന്നു, ഒരു കാലിന് അല്പം നീളം കൂടുതൽ ഉണ്ടായിരുന്നു, അത് സൗഖ്യമായി. ഓക്കെ, നമ്മൾ അതൊക്കെയാണ് നമ്മളിപ്പോ ഒരു അത്ഭുതം, ഭയങ്കര അത്ഭുതമായിട്ട് പറയുന്നത്. പക്ഷെ ഇതങ്ങനൊന്നുമല്ല, ഈ കാലിന് നീളക്കുറവൊന്നും കൈക്ക് നീളക്കുറവൊന്നും അല്ല വിഷയം. ഇവിടെ പറയുന്നത് 40 വർഷമായിട്ട് ഈ മനുഷ്യൻ നടന്നിട്ടില്ല, 40 വർഷമായിട്ട്. എന്നാൽ അപ്പോസ്തലനായ പത്രോസും പൗലോസും കൂടെ, പത്രോസും യോഹന്നാനും കൂടെ ഒരു മൊമെന്റ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു? വേണം എന്ത് ചെയ്തേനെ? ആദ്യം പകുതി നടന്നു, പിന്നെ ഒത്തിയൊത്തി നടന്നു, പിന്നെ വീൽ ചെയർ നടന്നു. പിന്നെ അതൊന്നുമല്ല സംഭവം, ഒരു മൊമെന്റ് അവിടെ വാക്ക് ശ്രദ്ധിച്ചോണേ. നോക്കി അതിന്റെ 8 8 നടന്നും വായിച്ചു,
അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും നടന്നും തുള്ളിയും ദൈവത്തെ പോഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു.
ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വിത്ത് എ ലീപ് ഹി സ്റ്റുഡ് അപ്രൈറ്റ് ആൻഡ് ബിഗാൻ ടു വോക്ക് ആൻഡ് ഹി എന്റർഡ് ദ ടെമ്പിൾ വിത്ത് ദം വോക്കിംഗ് ആൻഡ് ലീപ്പിംഗ് ആൻഡ് പ്രേസിംഗ് ഗോഡ്. എന്താ ചെയ്തേ? വോക്കിംഗ് ആൻഡ് ലീപ്പിംഗ്. ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളിച്ചാടുക. എങ്ങനെ ചാടുന്നേ? നിങ്ങൾക്കറിയാം, ഈ കുഞ്ഞുപിള്ളേർ നടക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാദ്യം പിടിച്ചു നിൽക്കുന്നു, പിന്നെ പതി 1-2 സ്റ്റെപ്പ് വെച്ച് നടക്കുന്നു, പിന്നെ ഓടുന്നു. പക്ഷെ അവർ ചാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര നാള് കഴിഞ്ഞ അവർ ചാടുന്നേ? അമ്മാര് പറഞ്ഞു, എത്രാം വയസ്സിലവർ ചാടുന്നേ? ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ചാടണമെങ്കില് കുറച്ചും കൂടെ വളർച്ച ആവശ്യമാണ്. ചാടണമെങ്കില് 1 വയസ്സുള്ള പിള്ളേർ ചാടത്തില്ല, അവർ ഓടും, അവര് നടക്കും, ഭയങ്കര സ്പീഡിൽ അവർ ഓടും. നൂറല്ല എവിടെ ഇടിച്ച് എന്നീ പോകുന്ന പറയാൻ പറ്റുന്നില്ല. പിന്നെ ചാടണമെങ്കില് വളർച്ചയുടെ അടുത്ത പടി ആവശ്യമാണ്. ഇവരെഴുതിയിരിക്കുകയാണ്, ഒരു മൊമെന്റിൽ ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ആൻഡ് ലീപ്പിംഗ് ആൻഡ് പ്രേസിംഗ് ഗോഡ്. പ്രേസിംഗ് ഗോഡ്. ആൾക്കാരിൽ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക. എന്നാ, ഇന്നലെ വരെ നടക്കാൻ കഴിയാത്ത മനുഷ്യൻ ഇപ്പൊ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പൊ ചാടുക, ചാടുക. ഇവരത്ഭുതപ്പെട്ട് ഇവരെങ്ങനെ നോക്കി നിൽക്കുക? പത്രോസ് പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ,
ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന എന്നെ. നമ്മളൊക്കെയാണ് പറഞ്ഞേനെ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഭാരപ്പെട്ട് കണ്ണുനിരുക്കി പ്രാർത്ഥിച്ച കർത്താവേ ഒരു അത്ഭുതം സംഭവിക്കണമേ. അതുകൊണ്ടാ ഈ അത്ഭുതം സംഭവിച്ചു. പക്ഷെ പത്രോസ് യോഹനൻ അങ്ങനല്ല പറഞ്ഞു. പത്രോസ് യോഹനൻ പറഞ്ഞു, വാക്യം ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന പോലെ ഞങ്ങളെ വെച്ച് നോക്കുന്നത്. അപ്പൊ എന്ത് കാര്യമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, പിന്നെന്താണ് ഞങ്ങളുടെ മൊത്തം ഈ പവറിന്റെ സമയം മൊത്തം എല്ലാം പവർ. പക്ഷെ പത്രോസ് പറയാണ് ഞങ്ങളുടെ പവർ അല്ലെന്ന്, ഞങ്ങളുടെ ഭക്തിയല്ല, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമല്ല, ഞങ്ങളുടെ ഉപവാസമല്ല, ഞങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലിവൻ നടക്കുമാറായത്. പത്രോസ് കള്ളം പറയോ? കേട്ടില്ല. പിന്നെന്താ അടുത്ത വാക്യം? അതിന്റെ 16-ാം വാക്യം, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. എന്താ അവന്റെ നാമം, അവന്റെ നാമത്തിലുള്ള വിശ്വാസം. സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ പറ, നിങ്ങൾ ഒരു ദൈവകൃപയിലല്ലെങ്കിലും ഒരു രോഗിയെ കാണുമ്പം യേശുവിന്റെ നാമത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു നോക്കിയോ? നേർന്നും കൊണ്ടല്ല, അത് നിങ്ങളുടെ ഭക്തി കൊണ്ടല്ല, പിന്നെന്താ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ടാ. ഇത് ആർക്കറിയാമായിരുന്നു? പത്രോസിന് യോഹനെ അറിയാമായിരുന്നു. അപ്പൊ ചാടിക്കറി എല്ലാം പിശാചാണെന്നും പറയരുത്. അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു, ഇപ്പോഴും അത്ഭുതങ്ങൾ നടക്കും, ഭൂതം പുറത്താവും, എല്ലാം. നമ്മൾ ചാടിക്കറി എല്ലാം പിശാചാന്ന് പറഞ്ഞു, എല്ലാം ചാടിക്കറി പിശാചെന്ന് പറയാന്ന് ഒന്ന് പോസ്റ്റ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യും. കാരണം ഒന്നും വേണ്ട, യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ചിന്തിക്കാറുണ്ട്. രണ്ട്, വരുന്ന ജനത്തിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്നവനെ കർത്താവ്. പ്രസംഗിക്കാൻ നിൽക്കുന്നവൻ ഗുണമില്ലാത്തവനാണെങ്കിൽ ശരി, വരുന്ന ആൾക്കാരുടെ ആവശ്യവും കണ്ടിട്ട് അവരുടെ കണ്ണുനീര് കണ്ടിട്ട് അവിടെ അത്ഭുതം ചെയ്യുന്നവനെ കർത്താവ്. ഹല്ലേലൂയ. സ്വരങ്ങളെ, പക്ഷെ ഇവരുടെ ക്ലെയിം എന്തായിരുന്നു അറിയാവോ? മൊത്തം ഏഴിലേക്ക് നോക്കുന്ന മടങ്ങി വരാം. ഇവരുടെ ക്ലെയിം, ഇവരുടെ സ്പിരിച്വാലിറ്റിയുടെ ക്ലെയിം, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു, അതിനെ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ഇവരുടെ സ്പിരിച്വാലിറ്റിയുടെ ക്ലെയിം അവരുടെ പ്രവൃത്തിയായിരുന്നു. പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേയില്ല. സ്വരങ്ങളെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ക്ലെയിം എന്താ? ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ നമ്മളൊരു കർത്താവേ, ഞങ്ങള് എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താ ആ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആശ്രയം. അത് മാത്രമല്ല, 2002 സ്നാനപ്പെടുകയും ചെയ്ത. പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും 10 ബൈബിൾ വായിച്ചതാ. വാട്ട് ഈസ് അവർ ക്ലെയിം? ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യ സുവിശേഷം പറയുകയും കിട്ടുന്നവർക്ക് ട്രാക്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സൗരങ്ങളെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ക്ലെയിം ഇതൊന്നുമല്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേയില്ലെന്നറിഞ്ഞു. ഇത്രയും വലിയ ആൾക്കാർ, ആലോചിച്ചു നോക്കിയേ, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, വലിയ വീര്യപ്രവൃത്തി ചെയ്ത ഒരാളെ കർത്താവ് അറിയത്തില്ല. നമ്മളിപ്പോ എന്നാ അറിയോ, ഒരാൾ വലിയ വീര്യപ്രവൃത്തി ചെയ്ത ആള്, ഞാനൊക്കെ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആ രക്ഷയിലേക്ക് വരുന്ന സമയം ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഭയങ്കര ഒരു മീറ്റിംഗ് നടക്കുക, ഒരു കൺവെൻഷൻ, ആൾക്കാർ സ്റ്റേജ് ഇരിക്കുന്ന ആളെ കാണാൻ പോലും വേല, അത്ഭുതങ്ങൾ ഇഷ്ടംപോലെ നടക്കുക. ഏറ്റവും അവസാനം ഒരു ആഗ്രഹം, ഈ ആളെ ഒന്ന് കാണണം, ആരാ ഈ അത്ഭുത പ്രവർത്തകനെ ഒന്ന് കാണണം എന്ന് കരുതി ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ പോയി നടന്ന് അവിടെ ചെന്ന് കണ്ട ചിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അന്ന് ഈ വചനമൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്, ഇതെല്ലാം പുള്ളിയുടെ ഭക്തി കൊണ്ടായി കാര്യങ്ങൾ നടക്കുന്നതാണ്. ഭക്തരെ ഭക്തന്മാരായിരിക്കാം, ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്നത് ഒരാളുടെ സ്പിരിച്വാലിറ്റിയുടെ അടയാളമല്ല, അടയാളമല്ല. പലരും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പദവി വന്നത്. എന്നാലും അവർ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരിലുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നില്ലെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർത്താവ് ഒരു കൂട്ടം ആൾക്കാരോട് പറയാണ്, അവിടെ നിങ്ങളെ വാക്കി ചോദിച്ചോണം, Many will say to me എന്നാ പറഞ്ഞിരിക്കുന്നത്. അനേകർ പറയും അവരെ, അനേകർ പറയും. കാരണം അവരുടെ ആശ്രയം അവരുടെ സ്പിരിച്വാലിറ്റി അവരുടെ ആക്ടിവിറ്റീസിലായിരുന്നു. അവർ ഓർത്തുകൊണ്ടിരുന്നത് ആക്ടിവിറ്റീസ് ആണ് സ്പിരിച്വാലിറ്റി എന്നാ. നോ, അതല്ല സ്പിരിച്വാലിറ്റി. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ, മൊത്തം ഏഴിന്റെ ആ വാക്യം ഒന്ന് വായിക്കാം. ഏഴിന്റെ 23-ാമത്തെ ആ ബി പാർട്ട് ഒന്ന് വായിക്കാം.
അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവി.
Depart from me, you who practice lawlessness. ഓ, അതെനിക്ക് അടുത്ത ഷോക്കായിരുന്നു. ഈ അധർമ്മം പ്രവർത്തിച്ചവരാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കിയത്. വാടിയത്, ഈ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ് ഈ രോഗികളെ സൗഖ്യമാക്കിയത്. ഈ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്ത് വർക്ക് ചെയ്യുന്ന അറിയാമോ? എന്ത് വർക്ക് ചെയ്തു? ഗിഫ്റ്റ് വർക്ക് ചെയ്തു. കാരണം ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുവദിക്കുന്നില്ലല്ലോ. കർത്താവ് ഒരു ഗിഫ്റ്റ് തന്നാൽ കർത്താവ് എന്ത് ചെയ്തില്ല? തിരിച്ചെടുക്കത്തില്ല. ഗിഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. നിങ്ങൾ സുശീലം പറഞ്ഞാൽ ആൾക്കാർ രക്ഷിക്കപ്പെടും. പക്ഷെ കർത്താവ് പറയാ, അധർമ്മം പ്രവർത്തിക്കുമ്പോഴും അനീതി പ്രവർത്തിക്കുമ്പോഴും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പൊ ന്യായമായി നിങ്ങളുടെ മനസ്സിൽ ജ്യോതി വരും. ബ്രദറെ, അങ്ങനെയാണ് പിന്നെ എന്തിനാ ബ്രദറെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണം, അനേകരും മാനസാന്തരപ്പെടണം. ഏ, അത്ഭുതങ്ങളുണ്ടെന്നേ. അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ കാലം എന്ന് പറഞ്ഞ കാലമില്ല. അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞൊരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അത്ഭുതങ്ങളും തീർന്നു പോയിട്ടില്ല. ഇപ്പോഴും എന്ത് ചെയ്യും? യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. ഇപ്പോഴും യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും. ഇപ്പോഴും യേശുവിന്റെ നാമത്തിൽ പ്രവചനമുണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ അനേകം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്, അവർ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ എന്തില്ലായിരുന്നു? കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലുള്ള വിശുദ്ധീകരണത്തിന്റെ ജീവിതമില്ലായിരുന്നു. അതാ പറഞ്ഞു അവരെന്താ സംസാരിക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. അതിന്റെ 24-ാമത്തെ വാക്യം,
എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ വീട് പടുത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല.
ഓക്കെ, നമുക്കറിയാം, നിങ്ങൾക്ക് കേട്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാരണം സൺഡേ സ്കൂളിലൊക്കെ പാട്ട് തീരും, നമ്മൾ പാടുന്ന പാട്ടാ അല്ലെ, റെയിൻ കെയിം ഡൗൺ എന്ന് പറഞ്ഞ ടംബ്ലിംഗ് എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഇല്ലേ. ഓക്കെ, നമുക്കറിയാം ഈ പാട്ടൊക്കെ, നമുക്ക് അറിയാവുന്ന പാട്ടാ. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് കേട്ടിട്ടുള്ളതാണ് വല്ല പ്രാവശ്യം. നോക്കി, രണ്ടുപേര് ഭവനം പണിതു. ഒരാള് മണൽമേൽ പണിതു, ഒരാള് പാറമേൽ പണിതു. പക്ഷെ ഞാൻ കുറച്ചുകൂടെ പറയാൻ ആഗ്രഹിക്കുക, ഈ രണ്ടുപേരുടെ ഭവനവും ഒരുപോലെ ആയിരിക്കുന്നേ കണ്ടു കഴിഞ്ഞ. അല്ല, രണ്ടുപേരുടെയും ഒരുപോലെ ആയിരിക്കുന്ന പറയാൻ കാര്യം, കാരണം അവര് പാടുന്ന പാട്ട് ഒരേ പാട്ടാണ് അല്ലേ. നമ്മളിന്ന് പാടിയ ഒരേ പാട്ടല്ലേ പാടിയ, ഒരേ പായിലായിരിക്കുന്നത്, ഒരേ പ്രസംഗമാണ് കേൾക്കുന്നത്, ഒരേ കൂട്ടായ്മയിലാണ് പങ്കെടുക്കുന്നത്. ഈ രണ്ടുപേരും പുറമേ നോക്കിയാൽ രണ്ടും ഒരുപോലെയാ. അത് കർത്താവ് പറഞ്ഞിട്ട് എന്താ പറയുക, ഫൗണ്ടേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു വീടിന്റെ ഫൗണ്ടേഷൻ കാണാൻ പറ്റുമോ? അത് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അത് മണ്ണിന്റെ അടിയില്ല, അത് താഴെ ഭൂമിക്ക് താഴെ ഫൗണ്ടേഷൻ. നോക്കുക, രണ്ടുപേര് ഒരേപോലെ ഭവനം പണിയുന്നു. കണ്ടു കഴിഞ്ഞാൽ രണ്ട് വീടും ഒരുപോലെ. ഞാൻ പറഞ്ഞു, ഒരേ പെയിന്റ്, ഒരേപോലെ ഡോർ വെച്ചിരിക്കുക. നമുക്കറിയാം ഫ്ലാറ്റുകളൊക്കെ എങ്ങനെയാ, ഒരേപോലെയാണ് എല്ലാം. പക്ഷേ വ്യത്യാസം എവിടെയാണെന്ന് അറിയാമോ? വ്യത്യാസം അതിന്റെ ഫൗണ്ടേഷനില്ല. ആ ഫൗണ്ടേഷൻ ആർക്കും കാണാൻ കഴിയത്തില്ല. ഇതാ പ്രോബ്ലം. എപ്പോഴും ഫൗണ്ടേഷൻ വെളിപ്പെടുന്നറിയാവോ? എപ്പോഴാണ് വെളിപ്പെടുന്നേ? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അപ്പോഴാ തിരിച്ചറിയുന്നത്, അയ്യോ ഫൗണ്ടേഷൻ മണൽമേലായിരുന്നല്ലോ. എന്താ ഈ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്ന് പറഞ്ഞ എന്താ, എന്താ അത്? ന്യായവിധിയുടെ ഒരു പിക്ചറാണ്. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, ഇപ്പൊ കാര്യങ്ങളെല്ലാം ഒരുപോലെ പോകുന്നത്. ഒരേ പ്രസംഗം, ഒരേ പാട്ട്, ഒരേ കൂട്ടായ്മ, ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം രണ്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാ. എന്ന് പറഞ്ഞ മുകളിലോട്ടുള്ള ഭാഗം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷേ അറിയാത്തൊരു ഭാഗം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ രീതിയുണ്ട്, അതാരും കണ്ടില്ല. സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് നമ്മുടെ സീക്രട്ട് ലൈഫിലാ. പുറമേ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പല കാര്യങ്ങളെ സംബന്ധിച്ചാകാം. ഒരുപക്ഷെ മറ്റുള്ളവരെന്നെ വിചാരിക്കും, സഭയിലുള്ളവരെന്നെ വിചാരിക്കും, ഭാര്യ എന്നെ വിചാരിക്കും, ഭർത്താവ് എന്നെ വിചാരിക്കും, നാട്ടുകാർ മുമ്പിൽ എന്റെ ഇമേജ് പോകുമല്ലോ. ഒത്തിരി കാര്യം കൊണ്ട് പലതും നമുക്ക് അനുസരിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ അനുസരണം നമ്മുടെ സീക്രട്ട് ലൈഫിലാ. സീക്രട്ട് ലൈഫ്, അതാ കർത്താവ് ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നത്. ഫൗണ്ടേഷൻ, സീക്രട്ട് ലൈഫ്. അവിടെ കർത്താവിനെ അനുസരിക്കുന്ന ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാ സ്വർഗം നോക്കുന്നത്. മനുഷ്യൻ മുഖത്തെ കാണുമ്പോൾ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിലൂടെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? എന്തിനാ? അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, രാത്രിയിൽ കർത്താവിന്റെ കിടക്കയുടെ അരികിൽ വന്നു, പക്ഷേ അവൻ എന്നിൽ യാതൊന്നും എന്തിയതില്ല, കണ്ടെത്തിയില്ല. ഞാൻ ഒരിക്കലും ഓർപ്പിച്ചിട്ടുണ്ട്, രാത്രി സമയത്ത് കർത്താവ് വരുന്നുണ്ട്. എവിടെ വരുന്നുണ്ട്? നമ്മുടെ കിടക്കയുടെ അരികിൽ വരുന്നുണ്ട്. എന്തിനാ വരുന്നേ? എന്തിനാ വരുന്നേ? എല്ലാം ഏറ്റു പറഞ്ഞ് തെറ്റിലീവ കാര്യങ്ങളൊക്കെ കർത്താവ് രാത്രി ഒരു ചെക്കിങ് വരുന്നുണ്ടെന്ന്. ചില സെക്യൂരിറ്റി ഓഫീസൊക്കെ രാത്രി ഒരു നൈറ്റ് റൗണ്ട് എടുക്കും, ഉറങ്ങുന്നുണ്ടോ പറയാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ഒരു നൈറ്റ് റൗണ്ട് റെഡിയുണ്ട്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറക്കുക, ഒന്നും പറയണ്ട. കർത്താവിനെല്ലാം അറിയാം. എങ്ങനെ അറിയാവുന്നേ? എടാ, ഇവിടുത്തെ കമ്പ്യൂട്ടറിന് പോലും അറിയാം. കാർഡ് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഉടനെ അവിടെ നിന്ന് പറയും, ഹലോ ഷിബു പ്രിയൻ. സ്വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് കൃത്യം കമ്പ്യൂട്ടറിന് മനസ്സിലായി, ആ ഇദ്ദേഹം ഷിബു പ്രിയനാണ്, ഇദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം എത്രയുണ്ട്. ഇപ്പൊ കള്ളപ്പണം കൂടെ മൂടി വിളിപ്പിക്കാനായിട്ട് നോക്കിയിരിക്കുക. അതോടുകൂടി ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുക? ഇവിടത്തെ കാര്യങ്ങൾ പോലും അറിയില്ല. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, കർത്താവ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ഫൗണ്ടേഷൻ കർത്താവ് നോക്കുന്നു. അവിടെ കർത്താവിന്റെ വചനത്തോടുള്ള അനുസരണം. ഓരോ പ്രാവശ്യം അനുസരിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഓരോ പാറക്കഷ്ണം വെക്കുക. ഓരോ പ്രാവശ്യം അനുസരിക്കാതിരിക്കുമ്പം കുറേയും കൂടെ മണലിടുക. ഓരോ പ്രാവശ്യവും അനുസരണത്തിന്റെ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾ ഓരോ പാറക്കല്ലിട്ടിട്ട് ഫൗണ്ടേഷൻ ഉറപ്പിക്കുക. ഓരോ പ്രാവശ്യവും അനുസരിക്കാതിരിക്കുമ്പോൾ കുറേയും കൂടെ മണലിട്ടോണ്ടിരിക്കുക. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, മണൽമേൽ പണിത ഭവനം തകർന്നുപോയി. സൗരങ്ങളെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത അത് അനുസരണത്തിന്റെ ജീവിതം. അത് പറഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന് യോഹന്നാൻ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 രണ്ടാം അധ്യായം അതിന്റെ 4 വാക്യം.
അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളനാകുന്നു.
The one who says, 1 John chapter 2 verse 4, the one who says, I have come to know him and does not keep his commandments is a liar and the truth is not in him. ഒരാളെ കുറിച്ച് മാത്രമേ ഇങ്ങനെ വചനം പറഞ്ഞിട്ടുള്ളൂ ഇതിനു മുൻപ്. ആരെ കുറിച്ചാണ് അറിയാമോ? അവൻ കള്ളനാണ്, അവരിൽ സത്യമില്ല. അല്ല, പിശാചിനെ കുറിച്ച് പറഞ്ഞ വചനം അതേ വചനം ഇവിടെ ഒരാളെ കുറിച്ചും കൂടെ ഉപയോഗിച്ചിരിക്കുക. ആരെ കുറിച്ച്? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, ഹി ഈസ് എ ലയർ, അവനിൽ സത്യമില്ല. പിശാചിനെ കുറിച്ച് പറഞ്ഞ അതേ വചനം വിശ്വാസി എന്ന് പേർപെട്ട ഒരുവിനെ കുറിച്ച് പറയുക. എന്താ അവനെ അറിഞ്ഞിരിക്കുന്നു പറയുന്ന അർത്ഥം? ഐ എം എ ബിലീവർ, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ക്ലെയിം. അതാ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള ക്ലെയിം. പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങൾ അല്പം പോലും അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ ക്ലെയിം ചെയ്യുന്ന വ്യക്തി ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വിശ്വാസിയാണെന്നുള്ള ഇമേജ് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തി, ഹീ ഈസ് എ ലയർ, അവനൊരു കള്ളനാണ്. അവൻ കവനാണെന്ന് മാത്രമല്ല, അവനിൽ അല്പം പോലും സത്യമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം, ഒന്ന് യോഹന്നാൻ സുവിശേഷം അല്ല ലേഖനം തന്നെ, ഒന്ന് യോഹന്നാൻ 5:3, അതിന്റെ 3 ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:3.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.
This is the love of God, that we keep his commandments and his commandments are not burdensome. അവന്റെ കൽപ്പനകൾ ഒന്നും എന്തുള്ളതല്ല, കേട്ടില്ല, ഭാരമുള്ളവയല്ല. എന്താ ഈ ഒന്ന് യോഹന്നാൻ എഴുതിയെന്നറിയോ? യോഹന്നാൻ എന്തുകൊണ്ട് ഒന്നാം ലേഖനം എഴുതിയത്? കാരണം എഴുതിയ കാലഘട്ടം അവിടെ എഴുതിയിട്ടുണ്ട്. ഏകദേശം AD ഒരു പശ്ചാത്തലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരു AD 90 ആ കാലഘട്ടത്തിലാണ് യോഹന്നാൻ എഴുതുന്നത്. ഒരു 90 കാലഘട്ടം നമുക്ക് കൂട്ടിക്കോ, ഏകദേശം 90-95 കാലഘട്ടത്തിൽ FSS വെച്ച് എഴുതിയെന്ന ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. AD 30 ആരംഭിച്ച ക്രൈസ്തവ സഭ 90-95 ആയപ്പോഴത്തേന് ഇഷ്ടം പോലെ ആളുണ്ട്, കൺവെൻഷനുകൾ ഇഷ്ടം പോലെ, മീറ്റിംഗുകൾ ഇഷ്ടം പോലെ, പക്ഷെ ഒരു കാര്യം മാത്രം ലാക്ക് ചെയ്യാനറിയാമോ? എല്ലാവരും ക്ലെയിം ചെയ്യുന്ന വിശ്വാസിയാണെന്ന, എല്ലാവരും ക്ലെയിം ചെയ്യുന്ന ക്രിസ്ത്യാനിയാണെന്ന. പക്ഷേ യോഹന്നാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു മനോഭാവമില്ല, അവന്റെ കൽപ്പനകളുള്ള സീരിയസ്നെസ് ഇല്ല. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുക, പക്ഷെ ക്ലെയിം എന്താ? ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ ബിലീവർ, ഐ എം അറ്റൻഡിംഗ് ദിസ് ചർച്ച്. ഇതിനാണ് യോഹന്നാൻ എഴുതിയത്. അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ടിപ്പിക്കൽ ലക്ഷണം അവന്റെ കൽപ്പനകളെ അനുസരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ എങ്ങനെ അനുസരിക്കും ബ്രദറെ? അതിന് യോഹന്നാൻ മറുപടി എഴുതി, അവന്റെ കൽപ്പനകളൊന്നും എന്തല്ല, ഭാരമുള്ളവയല്ല. എന്താ ഭാരമുള്ളത് എന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ പറഞ്ഞു ബ്രദറെ ഇതൊക്കെ എങ്ങനെ അനുസരിക്കും ബ്രദറെ? ഞാനിപ്പോ ബാക്കിലേക്ക് വരാം, അപ്പൊ നിങ്ങൾ പറയും എങ്ങനെ അനുസരിക്കും ബ്രദറെ? ഈ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഭാരമല്ല കേട്ടോ. നിങ്ങൾക്കറിയോ ഈ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ചില ഭാരമുള്ള ഒരു കാര്യമാണ്, അമ്മമാർക്കറിയാം. പക്ഷെ ഏതെങ്കിലും ഒരമ്മ ഒരു ഭാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ ഒറ്റ മാസം കൊണ്ട് 5 kg ആയി എടുത്ത് ചെറുപറയായിരിക്കും, നടുവേദന എടുക്കുന്നു പറയായിരിക്കും. പക്ഷെ ഒരിക്കലും അവർക്ക് എന്തായിട്ട് തോന്നിയിട്ടില്ലത്, ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താ? ആ കുഞ്ഞിനോടുള്ള സ്നേഹം വന്നപ്പം ഈ കുഞ്ഞിന്റെ വെയിറ്റ് ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല, മറിച്ച് അതൊരു ജോയിയാ. ആ കുഞ്ഞിനെ താരാട്ടു പാടുന്നതും മുകളിലോട്ടിട്ട് പൊക്കുന്നതും എടുക്കുന്നതൊക്കെ ഒരു ഭാരമല്ല. കർത്താവിനെ സ്നേഹിക്കുന്നവന് അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. എന്നാൽ കർത്താവിനെ സ്നേഹിക്കാത്തവന് ഇതൊരു ഹിമാലയ പർവ്വതം പോലെ തോന്നുന്നുണ്ട് നിൽക്കുക. അതാ വ്യത്യാസം. എന്റെ ബ്രദർ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ജീവിക്കാൻ പറ്റൂ? ഓർത്താ മതി, ഈ പുള്ളി കർത്താവിനെ കുറിച്ച് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അവനോടുള്ള സ്നേഹത്തിലാ ഈ കൽപ്പനകളൊന്നും ഭാരമുള്ളവയായിട്ട് നമുക്ക് തോന്നാത്തത്. കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് പലതും നമുക്ക് ഓ കർത്താവ് ഇതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഇതിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആർക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഓർത്താ മതി, നഷ്ടപ്പെട്ടിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹമാ, അല്ലെങ്കിൽ ഇതുവരെയും കർത്താവിനെ സ്നേഹിച്ചിട്ടേയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഭവനം പണിയിലാണ് കേട്ടോ. നിങ്ങൾ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർത്തു വേണം ഇത് ഡേഞ്ചറസ് പ്ലേസാ. കാരണം എന്താ അറിയാമോ? ഇവിടെ ഒരു ഭവനം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഭവനം പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭവനം പണിതുകൊണ്ടിരിക്കുക. എവിടെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എവിടെയാ? മണൽമേലാണോ പാറമേലാണോ? അനുസരിക്കാൻ മനസ്സ് വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പാറമേൽ അടിസ്ഥാനം ഇടുക. അനുസരണത്തിന്റെ പാതയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പാറമേൽ അടിസ്ഥാനം ഇടുക. എന്നാൽ ഓരോ പ്രാവശ്യവും വചനം കേട്ടിട്ട് കൂൾ ആയിട്ട് പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന ആൾക്കാർ അവര് മണൽമേൽ ഭവനം പടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, മോളി പെയിന്റടിയാ, മോളി നോക്കുമ്പോൾ വളരെ ഭംഗിയാ. എന്ത് നല്ല പാട്ട്, എന്ത് നല്ല മ്യൂസിക്, എന്ത് നല്ല ചിരി, എന്ത് നല്ല വിശുദ്ധയുമ്പനം. മോളി നല്ല പെയിന്റിങ്ങിന് അടിച്ചോണ്ടിരിക്കുക, കാണുമ്പോൾ നമ്മള് പൈസലോട് വേറെ സുഖമായിരിക്കുന്നു. എല്ലാം മോളിൽ വളരെ ഭംഗിയായിട്ട് പെയിന്റ് അടിച്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുക. പക്ഷെ കർത്താവിനറിയാം, കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുന്നു. അതുവരെ നമുക്ക് പോകാം കേട്ടോ.
കർത്താവ് ആരെയും തടയുന്നില്ല. ചെല്ലിരിക്കുകയാണ്, ചെല്ലൊത്തിരി ചോദ്യങ്ങളുള്ള ആൾക്കാർക്ക്, എന്തുകൊണ്ടാണ് കർത്താവ് അവരെ തടയാത്തത്, എന്തുകൊണ്ടാണ് ദാവീദ് ഇബ്രഹാം ഇപ്പോഴും വാഴുന്നത്, എന്തുകൊണ്ടാണ് തടയാത്തത്. ഞാൻ പറഞ്ഞത്, ഈ ചോദ്യം നിങ്ങളെ ചോദിക്കുന്ന പോലും കർത്താവ് തടയാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഈ ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ വാ കർത്താവ് അടച്ചു വെച്ചാൽ അതാ കർത്താവ് ഫ്രീഡം. ആ ഫ്രീഡം കൊണ്ടാണ് ഇന്ന് ലോകം ഇങ്ങനെ പലപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും ആ ഫ്രീഡം വെച്ച് നമ്മൾ അത്രയും ചെയ്തില്ല, നമ്മളെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. കർത്താവ് എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നത്? അത് ചോദിക്കാനുള്ള ഫ്രീഡം പോലും കർത്താവ് തന്നിരിക്കുക. പക്ഷേ ഒരു ദിവസം കാര്യം തീർക്കുന്ന നാൾ വരും, അന്ന് അവന്റെ മുൻപിൽ നമ്മൾ എങ്ങനെ നിൽക്കും. കൃത്യ ജീവിത അനുസരണം ജീവിതങ്ങൾ ഇസ് ലൈഫ് ഓഫ് ഒബീഡിയൻസ്. എങ്ങനെയാ കർത്താവിനോടുള്ള സ്നേഹത്തിൽ? യേശുദ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം എന്ത് ചെയ്തില്ല, പ്രമാണിക്കുന്നില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ വചനം അനുസരിക്കാൻ തുടങ്ങി നമ്മൾ ചിന്തിക്കാൻ പറയോ, നമ്മൾ ഉടനെ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എന്താ ജസ്റ്റിഫിക്കേഷൻ? ആ ചുങ്കക്കാര പരീക്ഷന്റെ ജസ്റ്റിഫിക്കേഷൻ, ചുങ്കക്കാരന് പരീക്ഷന് പ്രാർത്ഥിക്കാൻ പോയത് പോലെ, കർത്താവേ ഞാൻ ആഴ്ചയിൽ രണ്ടോട്ടം ഉപസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. പിന്നെ ആരെ പോലെ അല്ല, അപ്പുറത്തെ ഐ ടി സി കാരനെ പോലെ അല്ല കേട്ടോ, നമ്മുടെ പ്രശ്നമാ ഇതാ പ്രശ്നം നമ്മുടെ. നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, കർത്താവേ ഞാൻ കള്ളുകുടിക്കുന്നില്ല, ഞാൻ കൃത്യമായും എല്ലാ ആഴ്ചയിലും ചർച്ചയിൽ പോകുന്നു, അത് മാത്രമല്ല കർത്താവേ ഞാൻ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നു, അത് മാത്രമല്ല കർത്താവേ ഞാന് എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യ സൂചക വിലയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ക്ലെയിംസ് ആണ് കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേനും. ആണോ? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ ആരെയും പിടിച്ചു കൊടുക്കുന്നില്ല, ഞാൻ അത്യാവശ്യം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സ്വരങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് എന്താ കർത്താവിന്റെ കൽപ്പന. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതിന്റെ പ്രൈമറിലി കിടക്കുന്ന മത്തായി 5-7 വരെ ഇപ്പൊ നിങ്ങൾ ആരും എടുക്കണ്ട, ഒന്ന് രണ്ട് വാക്യം മാത്രം ഞാൻ പറയാം, ബാക്കി വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. മത്തായി 5-7 അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മത്തായി 5-7 വരെ കർത്താവിന്റെ കൽപ്പനകളുള്ളൂ. അതിനുശേഷം കർത്താവ് അതിന്റെ എന്താ പറഞ്ഞത്, ഏറ്റവും ലാസ്റ്റ് കർത്താവ് പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഏത് വചനങ്ങളോ? ഈ വചനം. ഏത് വചനം? മത്തായി 5-6. മത്തായി 5-6 പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് കൊണ്ട് ആണി അടിക്കുക. കർത്താവ് പറയാണ്, ഞാൻ മത്തായി 5-6-7 ഈ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രമേ എടുക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, ഞാൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ്. ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. ഒരു ടെസ്റ്റ് ഡോസ് മാത്രം ഞാൻ ഇപ്പോൾ ഒന്ന് ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. അതിന്റെ 1-5 വാക്യങ്ങൾ വായിക്കാം. Matthew 7:1-5.
നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടവക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടുപ്പായി കാണും.
കർത്താവിന്റെ വചനം, വചനത്തോടുള്ള അനുസരണം ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന ഒരു മേഖല ചോദിക്കുകയാണെങ്കിൽ വിധിക്കുക എന്നുള്ള കാര്യം. വിധിക്കുക. നമുക്ക് എന്ത് കാര്യത്തെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്, എല്ലാവരെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്, നമ്മൾ ഇന്നുവരെ കാണാത്തവരെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്, ഇന്നുവരെ കേൾക്കാത്തവരെ കുറിച്ച് അഭിപ്രായമുണ്ട്. ഇതാണ് വിധിയുടെ 1-ാം ഘട്ടം. നമ്മളവരെ കണ്ടിട്ടില്ല, നമ്മളവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. പിന്നെന്താ, പിന്നെ വിധിക്കുന്നതിന്റെ കാര്യം എന്താ? അവൻ പോക്ക, അവൻ ജീവിതകാലത്ത് രക്ഷപ്പെടത്തില്ല. പിന്നെ അടുത്ത ശരി പറയും, ദൈവം തമ്പുരാൻ മോളിൽ നിന്നിറങ്ങി താഴോട്ട് വന്നാലും ഇവൻ എന്ത് ചെയ്യത്തില്ല,
പശുവിട്ടില്ലെന്ന്. സ്വരങ്ങളെ, ഒരാളെ കുറിച്ച് നമ്മുടെ അഭിപ്രായം, നമ്മൾ കൂടുതൽ അഭിപ്രായം പറഞ്ഞ നന്മയാണോ തിന്മയാണോ ഉള്ളു പറയുന്നത്? നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേന് എന്തൊരഭിപ്രായമായിരുന്നു? ആൾക്കാരെ കിട്ടിയ ഇൻഫർമേഷൻ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കമന്റ് ആയിരുന്നു. മോഡിയെ പോലും പ്രധാനമന്ത്രി വേറെ ഇല്ല, രണ്ടു ദിവസം ക്യൂവിൽ നിന്നപ്പോ നേരെ തിരിഞ്ഞു, ഇതുപോലൊരു മോശം പരിപാടി ഇന്ന് വരെ ഇല്ല. എന്നാ കണ്ടോടി അഭിപ്രായം പറയുന്നത്? ചാടിക്കേറിയ അഭിപ്രായം പറയും, ഇതുപോലെ നല്ല പരിപാടി വേറെ ഉണ്ടായിട്ടില്ല, എന്നാ നല്ല പ്രധാനമന്ത്രി. രണ്ടു ദിവസം പോയി ക്യൂ നിൽക്കുക എന്തിനു വേണ്ടിട്ടാ? 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി. എല്ലാ പ്രഭുക്കന്മാരും സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഭയഭക്തിപൂർവ്വം ബഹുമാനം ക്യൂ നിൽക്കുക. ഞാൻ പറഞ്ഞത് എത്ര പെട്ടെന്ന് നമ്മൾ വിധിക്കുന്നത്. കർത്താവ് പറയാ, എന്താണെന്നറിയോ വിധി? എന്താണെന്നറിയോ? ഈ കരടെടുക്കാനുള്ള പരിപാടിയാ. ചിലരുടെ മിനിസ്ട്രി കരടെടുക്കുന്ന മിനിസ്ട്രിയാ. പക്ഷെ അവര് വിചാരിക്കുന്നത് അവര് കോല എടുക്കുന്നതെന്നാണ്. പക്ഷെ കോലല്ല എടുക്കുന്നത്, കരടെടുക്കുന്നത്. കോല എവിടെയാ ഉള്ളേ? കോല അവരുടെ കണ്ണിലാണുള്ളേ. ഞാൻ ചോദിക്കട്ടെ സാധനങ്ങളെ, ഓരോരുത്തരെ കുറിച്ചും എന്തുമാത്രം അഭിപ്രായങ്ങളാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും വേണ്ടി ചർച്ചയിലെ ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ തോന്നുന്ന അഭിപ്രായം എന്താ? എന്താ അഭിപ്രായം? ആ പുള്ളിക്കാരനെ പറ്റി പിന്മാറ്റത്തില്ല. ആ സഹോദരി കാണുമ്പോ തിരിച്ചു കാണിക്കുന്നേ ഉള്ളു, പക്ഷെ കൃഷി ഞാൻ ചോദിക്കട്ടെ, ഇവർക്കെല്ലാം മാർക്കിടാനായിട്ട് ദൈവം നമ്മളെ ജഡ്ജാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നിൽ പത്തിലൊന്ന് ബിനോദാണെങ്കിലും 10-9 കൊടുത്തേക്കാം, നാല് ഒന്നും കൊടുക്കത്തില്ല, 10-9 കൊടുത്തേക്കാം. ഞാൻ ചോദിക്കട്ടെ സൗരങ്ങൾ, കർത്താവ് നമ്മളെ മാർക്കിടാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എന്താ നമ്മളെ വെച്ചിരിക്കുകയാണോ? ഓരോരുത്തരെയും മാർക്കിടാൻ എന്താണെന്നറിയോ? നമ്മളിങ്ങനെ മാർക്കിടുന്നതിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിന്റെ അകത്തെ സ്നേഹമില്ലായ്മ അത് വെളിപ്പെടുത്തുന്നു. ഒരാളെ കാണുമ്പോൾ കൂടുതൽ സ്നേഹം കെട്ടിപ്പിടുത്തും, അടുത്തയാളെ കാണുമ്പോൾ കൈ കൊടുക്കാതെ മിണ്ടാതെ പോവുകയും ചെയ്യുന്ന അർത്ഥം എന്നറിയോ? ഹൃദയത്തിന്റെ അകത്ത് സ്നേഹമില്ല. അതിന്റെ പേര് പറയും പാർഷ്യാലിറ്റി എന്ന് പറയും, പാർഷ്യാലിറ്റി. കാരണം എന്നെ ചിരിച്ചു കാണിക്കുന്നവരെ ഞാൻ ചിരിച്ചു കാണിക്കുന്നു, എനിക്ക് കൈ തരുന്നവരെ ഞാൻ കൈ തരുന്നു, എനിക്ക് കടം തരുന്നവർക്ക് ഞാൻ കടം കൊടുക്കുന്നു, എന്റെ വീട്ടിൽ വരുന്നവരുടെ വീട്ടിൽ ഞാൻ പോകുന്നു. പാർഷ്യാലിറ്റി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറ ഈ ചർച്ചയിലുള്ള എത്ര പേർക്ക് കൈ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമുള്ള മനസ്സുണ്ട്? എത്ര പേരെ ചിരിച്ചു കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്? എത്ര പേരുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ മനസ്സുണ്ട്? കാരണം എന്താ? മാർക്കിട്ട് വെച്ചിരിക്കുക 10-2. ആ സഹോദരന് പുള്ളിയൊരു കീറാമുട്ടിയ. ഞാൻ പറഞ്ഞ സർവശക്തനായ കർത്താവിന്റെ ഉള്ളിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഈ കരടെടുപ്പ് ശുശ്രൂഷ ചിലരുടെ മിനിസ്റ്റർ തന്നെ കരടെടുപ്പാ. പക്ഷെ കോലിരിക്കുന്ന കാര്യം മറന്നുപോയി. കോല് കണ്ണി വെച്ചോണ്ട കരടെടുക്കാനുള്ള ശ്രമം നടത്തുക. ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കാം, അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ആഴം എന്താണെന്ന്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം പരിചയമുള്ള വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം സംഭവം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ മൊത്തം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 3-5 വരെയുള്ള വാക്യം മാത്രം ഒന്ന് വായിക്കാം.
ശാസ്ത്രിമാരും പരിശുദ്ധന്മാരും വിഭചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവരോട്, ഗുരു, ഈ സ്ത്രീയെ വിഭചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ നയപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു.
കുറെ മിടുക്കന്മാർ രേഷ്യം എടുക്കാൻ വന്നിരിക്കുക, ശാസ്ത്രിമാരും പരീക്ഷന്മാരും സ്ഥിരം വരും. എന്തിനാണറിയോ? എന്തിനാ വരുന്നേ? എങ്ങനെ യേശുവിനെ വാക്കിൽ കൊടുക്കാം? നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേന് ഹൃദയം തുറന്നാണ് സംസാരിക്കുന്നത്, അതോ ചിലര് അളന്ന് മുറിച്ച് കീറിയ സംസാരിക്കുന്നത്? ഓ, എന്തൊരു കാൽക്കുലേഷൻ എന്നറിയോ? എങ്ങനെങ്കിലും ഞാനെന്ന് പറയുമ്പോ അവരുടെ കയ്യിൽ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ? ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ഇടും. ഈ പരിചയമാരുടെ സ്പിരിറ്റ് പോയിട്ടില്ല, പരിചയമാര് ചത്തു പോയി, സാറിന്റെ സ്പിരിറ്റ് ഇപ്പോഴും ഞാൻ നടക്കുന്നുണ്ട്. എവിടെങ്കിലുമൊക്കെ അത് കേറും. അതിലൊരു സ്പിരിറ്റ് ഇതാണ്, എങ്ങനെങ്കിലും ആൾക്കാരെ വാക്കിൽ കൊടുക്കാൻ. അവർ യേശുവിനടുക്ക് വന്നു. അവർ പറഞ്ഞു കാര്യം ഇതാണ്, ന്യായപ്രമാണം പറഞ്ഞു ഇവളെ എന്ത് ചെയ്യണം, കല്ലെറിഞ്ഞു കൊള്ളണം. ഷീസ് കോട്ട് റെഡ് ഹാൻഡഡ്, ഓൺ ദ സ്പോട്ട് പിടിച്ച ആളാ. നമുക്ക് ചോദ്യം ചോദിക്കാം, സൗര പിടിച്ചു എന്നുള്ള ശരി, പക്ഷെ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ എന്ത്? പുരുഷനെ പിടിക്കത്തില്ല, പിടിക്കാൻ പറ്റാത്ത പാവപ്പെട്ടങ്ങളെ പാവപ്പെട്ടതുങ്ങളെ പിടിക്കുള്ളൂ. വലിയ ഉസ്താദ്മാരൊക്കെ രക്ഷപ്പെടും. ഇവര് ഉദ്ദേശം എന്നറിയാവോ, യേശു പറയുകയാണ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുകയാണെങ്കിൽ ഇവര് പറയും, ആ ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ല ഇവൻ വലിയ കരുണയുള്ള പ്രവാചകനാണ്, സ്നേഹമുള്ളവനാണെന്ന്, കണ്ടോ ഇവൻ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞില്ലേ. ഇനി യേശു പറയാണ് അല്ല കല്ലെറിയാൻ പാടില്ല എന്ന് പറഞ്ഞ അവര് പറയും, കണ്ടോ ഇവൻ ന്യായ പ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്നു. ഇതാ ഇതാ ഉടക്കിവിടെയാ, ഇതാ അവരുടെ ഉദ്ദേശം. ഇതാ എങ്ങനെങ്കിലും യേശുവിനെ പിടിക്കണം, ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഞാൻ പറയാം മക്കളെ, കർത്താവിന്റെ ജ്ഞാനം, മനുഷ്യന്റെ ഉന്നതകരമായ ജ്ഞാനം കർത്താവിന്റെ ദോഷത്തെക്കാളും ചെറുതാന്ന് പറയുന്നത്, അതാ കർത്താവിന്റെ ജ്ഞാനം. ഞാൻ പറയാം, യേശു ഒരു പുസ്തകം ഇതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. യേശു നിലത്തെഴുന്നൊരു കാര്യം അവിടെ യേശു എഴുതി, അതൊരു പുസ്തകത്തെക്കാളും വലിയ സംഭവം. ഇത് വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഈ ഒറ്റ സംഭവം വെച്ചുകൊണ്ട്. യേശു പുസ്തകം എഴുതിയില്ല, യേശു നിലത്ത് രണ്ട് എഴുത്തങ്ങ് എഴുതിയതേ ഉള്ളൂ. യേശു വന്നിട്ടൊന്ന് നിവർന്നു, ഒറ്റ സ്റ്റേറ്റ്മെന്റ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അത് വാക്യം ശ്രദ്ധിച്ചോ നിങ്ങളവിടെ, 9-ാം വാക്യം. വീണ്ടും കർത്താവ് എഴുതാൻ തുടങ്ങി, verse 9. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. പ്രായമുള്ളവർ മുതൽ ചെറുപ്പക്കാർ വരെ. ഞാൻ പറഞ്ഞ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയിട്ടെന്ന് പറഞ്ഞപ്പോ മൊത്തം പാപത്തെ കുറിച്ചായിരിക്കണം തോന്നില്ല, ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള പാപവുമായിട്ട് ബന്ധപ്പെട്ടായി സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരാള് വ്യഭിചാരത്തിൽ ഒന്ന് വീണാൽ എത്ര പെട്ടെന്ന് വിധിക്കുന്നല്ലേ, അല്ലേ? ആ വീണ് കേട്ടോ, ഏഴാം കൽപ്പം ലംഘിച്ചു കേട്ടോ, എന്തൊക്കെ അഭിപ്രായങ്ങളോ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പിന്നെ വാർത്തകൾ ചമക്കുക. ഉടനെ ഫോൺ എടുത്തു, അറിഞ്ഞായിരുന്നു വീണു. അവരോടുള്ള ദൂതായത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ, കാരണം കർത്താവിന്റെ പ്രമാണം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കണ്ണടച്ച് വരുത്തിയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വ്യഭിചാരം. ഇതാ കർത്താവിന്റെ പ്രമാണം. എത്രയോ പ്രാവശ്യം അതിൽ വീണിട്ട് ഏതെങ്കിലും ഒരുവൻ വ്യഭിചാരത്തിൽ വീണെന്ന് പറയുമ്പോൾ അന്നരെ വിധിക്കുന്ന പരീക്ഷ മനോഭാവം. ആരെങ്കിലും കൊലപാതകം ചെയ്തെന്ന് പറയുമ്പം എന്തുമാത്രം ആവേശം നമുക്ക്, ഓ അവരെ തൂക്കിക്കൊല്ലണം. പക്ഷെ കർത്താവ് പറഞ്ഞു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപത്യത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നുള്ള പ്രമാണം. അങ്ങനെയാണെങ്കിൽ വേറൊരുത്തൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ ആവേശം കൊള്ള ഓർത്തോണം, അതിന്റെ അനേക പ്രാവശ്യം എന്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ കർത്താവ് പറഞ്ഞു. ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു, ഓരോ കാര്യങ്ങളും എടുത്തു മറ്റുള്ളവരെ. അതേ കർത്താവ് പറഞ്ഞത്, സ്വന്തം കണ്ണിൽ കോലിരിക്കെ അവൻ ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ. നമ്മളൊരു 100 പ്രാവശ്യം ചെയ്തിട്ടൊരു കോലായിട്ട് മാറിയിരിക്കുക. അവൻ ഒരു പ്രാവശ്യം കൊലപാതകം ചെയ്തുള്ളൂ, പക്ഷെ ഒരു 1000 പ്രാവശ്യം കോപിച്ച് 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 വേണ്ടാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് നമ്മുടെ അനേക പൊടികൾ ചേർന്നൊരു കോലായിട്ട് മാറിയിരിക്കുക കണ്ണില്. പക്ഷെ ഇപ്പൊ നമ്മൾ അവനെ വിധിക്കുക. ഇതാ കർത്താവ് പറഞ്ഞു, സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവന്റെ കണ്ണിലെ കരലെടുക്കുന്ന സഹോദര നില്ല്. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തു കളയുക, അപ്പോൾ കുറച്ചുകൂടെ ഐസൈറ്റ് ക്ലിയർ ആകും, ഐസൈറ്റ് ക്ലിയർ ആകും. ഇപ്പൊ കാര്യങ്ങൾ ശരിക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ, ശരിയായ രീതിയിലല്ല കാഴ്ച. കാരണം എന്താ, കണ്ണിൽ കോലിരിക്കുക, ജഡ്ജ്മെന്റ് ഇരിക്കുക, അനേക പാപങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇരിക്കുക, അത് ഞാൻ ഇല്ല. ഓ അതാണോ പത്ര ഇത്രയും പാപം. ഓരോ പ്രാവശ്യവും സീരിയൽ കണ്ട് സിനിമ കണ്ട് അതിലെ കാര്യങ്ങൾ കണ്ട് ആവേശം കൊള്ളുക. നായകൻ വില്ലനെ ഇടിക്കുമ്പോൾ, നായകൻ വില്ലനെ കൊല്ലുമ്പോഴൊക്കെ കൈയടിക്കുന്ന ആൾക്കാര് ഏതെങ്കിലും കൊലപാതകം കാണുമ്പോഴത്തേന് ഉയ്യോ എന്തൊരു ഇതോ സഹോര എത്രയോ പ്രാവശ്യം ഈ സീരിയലും സിനിമയും കണ്ട് അതിലെ കാര്യങ്ങൾ അടിപിടി കണ്ട് ആനന്ദിക്കുന്ന ആ കോല് അത് ആദ്യം എടുത്തു മാറ്റുന്നു. അപ്പോൾ കുറെ കൂടെ കാഴ്ച ശരിയാകും. എങ്ങനെ കാഴ്ച ശരിയാണെന്നറിയാവും? അടുത്ത വാക്യം കർത്താവിന്റെ, കർത്താവ് സ്ത്രീയോട് തിരിഞ്ഞ്, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ദ സ്പിരിറ്റ് ഓഫ് കമ്പാഷൻ. ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്ന്. ദ സ്പിരിറ്റ് ഓഫ് കമ്പാഷൻ. അതാ കോലി മാറിയവന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നത് കരുണയാണ്. അവനൊരു ചാൻസും കൂടെ വീണ്ടും കൊടുക്കുക, വീണ്ടും ഒരു ചാൻസും കൂടെ, വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കുക. അതാ കോലി മാറിയതിന്റെ പ്രത്യേകത. What is your condition? ഒറ്റ പ്രമാണം ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ മത്തായി 5:6-7 ഒരു കാര്യം ഞാൻ സംസാരിച്ചത്, ഒരു കാര്യം വിധിക്കരുത്. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളെയും അളക്കും. കർത്താവിനെ നോക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വെച്ച് പ്രസംഗം പറഞ്ഞായിരുന്നു. ആ ശരിയാക്കാരി സ്ത്രീ, 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളതിന് ഭർത്താവല്ല. അവരാളെ ചിന്തിച്ചു നോക്കി. ഒരു ഡിവോഴ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഭയങ്കര പ്രശ്നമാണ്. ഇത് 2, 3, 4, 5 ഡിവോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ താമസിക്കുന്ന ലിവിങ് റിലേഷൻഷിപ്പാണ്. പക്ഷേ കർത്താവിന്റെ ഹൃദയം നോക്കുക. എന്റെ കർത്താവ് കണ്ടെന്നറിയാമോ? എന്റെ കർത്താവ് കണ്ട്. എന്തുകൊണ്ട് കർത്താവ് അവിടെ തന്നെ പോയിരുന്നത്? റൈറ്റ് ടൈമിംഗ് എന്നാണ് എന്നെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. റൈറ്റ് ടൈമിംഗ് എന്താ? അവള് വരുന്ന സമയത്ത് കർത്താവ് കൃത്യോടെ ലാൻഡ് ചെയ്യുക. എന്താ അവള് വരുന്ന സമയം? നട്ടുച്ച സമയം. എന്തുകൊണ്ട് നട്ടുച്ചയ്ക്ക് വരുന്നത്? കാരണം രാവിലെ വന്നാലേ അവിടുത്തെ ആന്റിമാർ പറയും, ആ കണ്ടില്ലേ വരുത്തി പോകുന്നേ. വൈകുന്നേരം രാവിലെ വെള്ളം എടുക്കുന്നു ഇസ്രായേലില്. കാരണം നമ്മളും അങ്ങനെയൊക്കെയാണല്ലോ. ഈ നട്ടുച്ചയ്ക്ക് ആരാ വെള്ളം എടുക്കുന്നത്? കാരണം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ബാക്കി സഹോദരിമാരെ കാണും. ഈ ആന്റിമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ സഹോദരിമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും കണ്ടാ കുത്തിക്കൊണ്ടിരിക്കും. എന്തേലും ഒരു ചെറിയ കുഴപ്പം കണ്ടാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഒരു അസ്വസ്ഥതയാണ്. എന്തെങ്കിലും ഒരു കമന്റ് പറയണം. പക്ഷേ കർത്താവ് കൃത്യം നട്ടിച്ചിക്ക് തോന്നും. എന്താ ചെന്നെ? കാരണം കർത്താവിനെ അറിയാം, അത് നട്ടിച്ചിക്കേ വരുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മടിയ. ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ അവൾക്കുള്ള പറ്റത്തില്ല. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് കൃത്യവിടെ പോയിരിക്കുക. ഡിവൈൻ ടൈമിങ്, ഡിവൈൻ ടൈമിങ്. കൃത്യം കർത്താവ് അവിടെ ചെന്നിരിക്കുക. ഇത് മാത്രമല്ല, എന്താ കർത്താവ് കണ്ടെന്നറിയാമോ? അവളോട് സംസാരിക്കുക. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതിന് ഭർത്താവല്ല. അവൾ ടോപ്പിക്ക് മാറ്റി ഞങ്ങൾ ആരാധിക്കുന്നെങ്ങനെയാണ് ഒക്കെ പറഞ്ഞപ്പോഴും കർത്താവ് ഒരു കാര്യം കണ്ട്. എന്താ കണ്ടെന്നറിയാമോ? അവളുടെ ഹൃദയത്തിന്റെ ഏകാന്തത കർത്താവ് കണ്ടു. 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും 6-ാമതിരുവന്റെ കൂടെ താമസിച്ചിട്ടും അവളുടെ ഏകാന്തത മാറുന്നില്ല. അവൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കുക, ഏകാന്തത മാറുന്നില്ല. ഹൃദയത്തിന്റെ ശൂന്യത മാറുന്നില്ല. സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭർത്താക്കന്മാർക്കും അവളുടെ സ്നേഹത്തിന് പരിഹാരം വരുത്താൻ കഴിഞ്ഞില്ല. അവളോർത്ത് ഈ ഭർത്താവിന്റെ പ്രശ്നം സോൾവ് ചെയ്യായിരിക്കും, അവന്റെ സ്നേഹം കൂടെ നടക്കും. ഇല്ല, അവനെ ഉപേക്ഷിച്ചു. അടുത്തയാളെ നോക്കി. ഈ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ കുറവ് തീർക്കുമായിരിക്കും, പക്ഷെ ആ ഭർത്താവിനും കഴിഞ്ഞില്ല. എന്നാല് നമ്മുടെ കർത്താവ് ബൈബിളില് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളില് അതായത് 7 ഒരു പൂർണ്ണതയുടെ സംഖ്യ. 6 ട്രൈ ചെയ്തു, 7-ാമൻ വന്നു നിൽക്കുക. അവനാണ് മണവാളൻ, യഥാർത്ഥ മണവാളൻ വരിക, 7-ാമത്തെ ആള്. 6 പുരുഷന്മാരെ ട്രൈ ചെയ്തു, പക്ഷെ ഹൃദയത്തിന്റെ ശൂന്യത മാറുന്നില്ല, ഏകാന്തത മാറുന്നില്ല, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം മാറുന്നില്ല. 7-ാമത്തെ പൂർണ്ണ മണവാളൻ അവൻ വന്നു. ആ മണവാളം വന്നപ്പോൾ അവളുടെ ഹൃദയത്തിന് തൃപ്തിയായി. വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഈ ലോകത്തിലെ വെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടം മതിയാക്കി. അവൾ ചോദിക്കുന്നുണ്ട്, കർത്താവ് കിണറാഴമുള്ളതാ, പിന്നെ ഇങ്ങനെ ജീവനുള്ള വെള്ളം തരുന്നേ? ഒത്തിരി ചോദ്യമുണ്ട്. അല്പസമയം, 5 മിനിറ്റ് മാക്സിമം, 5 മിനിറ്റ് സമയമേ അവൾ കർത്താവിനോടൊപ്പം ചെലവഴിച്ചുള്ളൂ. അവളുടെ ഹൃദയത്തിന് തൃപ്തിയായി. കുടം അവിടെ വെച്ചു. അതിന്റെ അർത്ഥം ഇതെന്നറിയോ? ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെ ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരു നാളും ദാഹിക്കത്തില്ല. അവളുടെ ദാഹം അവസാനിച്ചു. അവൾ കുടം അവിടെ വെച്ചു. പിന്നെ ഒറ്റ ഓട്ട പട്ടണത്തിലേക്ക്. എന്താണെന്നറിയാമോ? തൃപ്തിയായെന്ന്. 6 ഭർത്താക്കന്മാർക്ക് കഴിയാത്തത് 7-ാമനായി പൂർണ്ണ മണവാളനായ ക്രിസ്തു വന്നപ്പം ദാഹം തീർന്നു. അവൾ തൃപ്തിയുള്ളവളായി. എന്തുകൊണ്ടെന്നറിയാമോ? കരടെടുക്കാൻ നോക്കുന്നത് ഹൃദയത്തിലോട്ട് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറവുകളെ നോക്കിക്കൊണ്ട് പോകുന്നു അറിയാമോ? ഹൃദയത്തിനകത്ത് കർത്താവിനോടുള്ള മാധുര്യം ഹൃദയത്തിന്റെ അകത്ത് വാഴാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറവ് നോക്കി അവരുടെ പിന്നാലെ പോകുന്നത്? അതിന്റെ കാരണം ഹൃദയത്തിൽ ഇതുവരെ ഏഴാമനായ ആ പൂർണതയുള്ളവനായ ആ മണവാളന്റെ മാതിരിയും അനുഭവിച്ചറിയാത്തതുകൊണ്ടാണ് മണവാളൻ എന്റെ ദാഹം തീർക്കാൻ മറ്റൊന്നിനും പ്രാപ്തമല്ല കർത്താവ്, എന്റെ ദാഹം തീർക്കാൻ അവിടുന്ന് തന്നെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.